Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
വാക്യഭാഷ്യം വിലക്ഷണം ബ്രഹ്മേതി സിദ്ധം. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അന്യദൈവതൻ വിദിതാത്, വിദിതത്തിൽ നിന്ന് അന്യമാണ്. അപ്പൊ വിദിതത്തിൽ നിന്ന് എങ്ങനെ അന്യമാകുന്നു അത് പറഞ്ഞു. അടുത്ത് പറയുന്നു, അസ്തു തർഹി അവിദിതം. ഇനി അത് അവിദിതമാണോ അത് പറയാൻ കാരണം, സാധാരണ നമ്മൾ പറയും ബ്രഹ്മം അല്ലെങ്കിൽ ആത്മാവ് അറിയാൻ കഴിയുന്നതല്ല എന്ന് പറയും. അത് അറിവിന് വിഷയമല്ല എന്ന് സാധാരണ പറയാറുണ്ട്. അത് അറിഞ്ഞതുമല്ല, അറിവിന് വിഷയമാകുന്നതുമല്ല. അത് എന്നാലിത് അറിയാൻ കഴിയാത്തതാണോ അവിദിതമാണോ അങ്ങനെ സാധാരണ പറയാറുണ്ട്. പറയുന്നു അസ്തുത്തർഹി അവിദിതം. അവിദിതമെന്നുള്ളത് അവസാനം ഭാഷകാരൻ പറയും, അവിദിതം വിദിതാത് അന്യം, അവ്യാകൃതാത് അന്യം, അല്ലെങ്കിൽ അവിദ്യയിൽ നിന്ന് അന്യം എന്നെല്ലാം ഇനി പറയും. ഇവിടെ സാധാരണ ആദ്യം അത് അറിയപ്പെടാത്തത്, അറിയാൻ കഴിയാത്തതെന്നുള്ള രീതിയിൽ അർത്ഥത്തെ എടുത്തുകൊണ്ട് പറയുകയാണ്. നിന്ന വിജ്ഞാന അനപേക്ഷത്വ അവിദ്യതമെന്ന് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഇത് വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല. നിന്ന വിജ്ഞാന അനപേക്ഷത്വ വാക്യഭാഷ്യത്തിൽ ഇങ്ങനെ വരുന്ന ഓരോ ഭാഗങ്ങൾ, ഇവിടെ ഒരു ചെറിയ വാചകമാണ് ഇന്ന വിജ്ഞാന അനപേക്ഷത്വ. അത് കഴിഞ്ഞ് അടുത്ത് വരുന്നു, യദ്ധി അവിദിതം തദ്വിജ്ഞാനാപേക്ഷം അവിദിത വിജ്ഞാനായ ഹി ലോകപ്രവൃത്തി. ഇതെന്ത് വിജ്ഞാന അനപേക്ഷം? കസ്മാത് വിജ്ഞാന സ്വരൂപത്വ യത്സ്വരൂപം തത്തേന അന്യതോപേക്ഷതേ നച്ച സ്വദേവ അപേക്ഷ അനപേക്ഷമേവ സിദ്ധത്വ. നേരത്തെ പറഞ്ഞ കാര്യത്തെ വ്യാഖ്യാനിക്കുന്നതാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നു. ന വിജ്ഞാന അനപേക്ഷത്വ പൊതുവെ ഭാഷകളിലെല്ലാം ഇങ്ങനെ പറയും. എന്നാലിതിൽ പൊതുവെ പറഞ്ഞു വരുന്നത് ഇങ്ങനെ പറയുന്ന ചെറിയ വാക്യങ്ങൾ, ചിലപ്പോൾ അതൊരു പദമായിരിക്കും, അതിന് സൂത്രമെന്നു പറയുന്നു. വ്യാഖ്യാനത്തിലെല്ലാം ഇങ്ങനെ വരുന്ന ഭാഗങ്ങളിലെല്ലാം അതിന് പറയുന്ന സൂത്രം, അതായത് ഈ ഭാഷ്യത്തിനകത്ത് എന്ന ഭാഷകാരൻ ഒരു സൂത്രം രചിച്ചിരിക്കുന്നു. സൂത്രം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസൂത്രം എന്നും പറയുന്നത് പോലെ ഒരു സൂത്രം, അഭാദു ബ്രഹ്മജിജ്ഞാസ, അതൊരു സൂത്രം. പിന്നെ അതിന് ഭാഷ്യം, അതുപോലെ ഇത്രയും ഒരു സൂത്രം വിജ്ഞാനാനപേക്ഷത്വ. എന്നിട്ട് അതിനെ ഇനി ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുകയാണ് താൻ തന്നെ രചിച്ച സൂത്രം. സ്വപദാനുജ ഭാഷ്യന്തേ ഭാഷ്യം. ഭാഷ്യം എന്ന് പറയുന്നത് താൻ തന്നെ പറയുന്ന പദങ്ങളെ വ്യാഖ്യാനിക്കുന്നതാണ് ഭാഷ്യം എന്ന് ഭാഷ്യത്തിന്റെ ലക്ഷണത്തിനും പറയുന്നു. ആ രീതിയിലാണ് ഇതിൻ്റെ വിശദീകരണം. അത് വാക്യഭാഷ്യത്തെ സംബന്ധിച്ച് അത് വളരെ കൂടുതലാണ്. ഒരു ചെറിയൊരു വിഷയത്തെ ഒന്ന് സൂചിപ്പിക്കുക, അതുകൊണ്ട് സൂത്രമാകും, പിന്നെ അതിനെ വളരെ വിശദീകരിക്കുക. പിതാവിദിതമാണ് നാം പറയുന്നു അല്ല. എന്തുകൊണ്ട്? വിജ്ഞാന അനപേക്ഷത്വം, ആത്മസ്വരൂപം. നേരത്തെ പറഞ്ഞല്ലോ, തദ്വിലക്ഷണം ബ്രഹ്മ, സ്വസ്വരൂപം. ഈ ബുദ്ധ്യാദികളിൽ നിന്നെല്ലാം വിലക്ഷണമായിരിക്കുന്നു. അതിവിടെ നേരത്തെ പറഞ്ഞു, അനല്പം, അവിരോധം, നിത്യം, ഏകം, ശുദ്ധം. ഈ രീതിയിലെല്ലാം വർണ്ണിക്കുന്നതായ ഈ സ്വസ്വരൂപം അത് വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല. അതിനെക്കുറിച്ച് പിന്നെ നീണ്ട ചർച്ചയാണ്. ആത്മാവ് വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ സ്വസ്വരൂപം, പരമാർത്ഥികമായ സത്യവസ്തു, അതും ഒരു വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല. തത്വമസി, അഹം ബ്രഹ്മാസ്മി, സത്യം ജ്ഞാനം, ആനന്ദം ബ്രഹ്മ, വിജ്ഞാനം ആനന്ദം ബ്രഹ്മ തുടങ്ങിയ ശ്രുതി വാക്യങ്ങളെപ്പോലും അത് അപേക്ഷിക്കുന്നില്ല. ഇത്തരം വാക്യങ്ങളെ അപേക്ഷിച്ചുള്ള ഒരു ജ്ഞാനം പോലും അതിനാവശ്യമില്ല. നമ്മൾ സ്വരൂപ സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം എന്നെല്ലാം പറയുന്നിടത്തും ഈ വിജ്ഞാന അപേക്ഷയില്ല. അതാണ് ഈ ചർച്ചയുടെ അവസാനം പറഞ്ഞു നിർത്തുന്നത്. ആർക്ക് വിജ്ഞാനാപേക്ഷയില്ല? സ്വസ്വരൂപത്തിന്. അതുകൊണ്ട് ഇത് അവിദിതമല്ല എന്നാണ്. അതെങ്ങനെ? യഥി അവിദിതം തദ്വിജ്ഞാനാപേക്ഷ, വിദിതം വിജ്ഞാനാപേക്ഷമാണ്. അത് നമുക്ക് സ്പഷ്ടമാണ് എന്ന് പറഞ്ഞാൽ, ഈ പുസ്തകത്തെ ഞാൻ അറിഞ്ഞു. എങ്ങനെ? എൻ്റെ അറിവിനെ ആശ്രയിച്ചിട്ട്. അതാണ് വിജ്ഞാനാപേക്ഷ എന്ന് പറയുന്നത്. ഞാൻ എന്തിനെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എൻ്റെ അറിവിനെ ആശ്രയിച്ചിട്ടാണ്. അറിവെല്ലാം അറിവിനെ ആശ്രയിച്ചുണ്ടാകുന്നു, എന്നിലുണ്ടാകുന്നു. അത് ആത്മാവായിരിക്കാൻ വഴിയില്ല. ഇനി അറിയാത്തതോ? ഒന്നിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നു, ഞാൻ അറിയുന്നില്ല, അല്ലെങ്കിൽ എനിക്കതിനെക്കുറിച്ചുള്ള അറിവില്ല. രണ്ടു തരത്തിലും പറയാം. ഒന്നുകിൽ ഞാൻ പറയും, ഞാൻ അറിയുന്നില്ല, രാമനെക്കുറിച്ചുള്ള അറിവ് എനിക്കില്ല എന്നൊരാളെ കുറിച്ച് എനിക്ക് പറയാം, രാമനെ ഞാൻ അറിയുന്നില്ലെന്നും പറയാം. അങ്ങനെ അറിവില്ലാത്ത ഒരു തലം, അറിയാത്ത ഒരു തലം, അതിൽപ്പെടുന്നതാണോ ഈ ആത്മാവ്, സ്വസ്വരൂപം? അങ്ങനെ പറഞ്ഞാൽ സ്വസ്വരൂപം എന്ന് പറയാൻ തന്നെ നോക്കട്ടില്ല. തന്റെ സ്വരൂപം എന്ന് വെച്ചാൽ ഒരിക്കലും തനിക്ക് അന്യമല്ലാത്ത ആ എന്റെ സ്വരൂപത്തെ ആശ്രയിച്ചാണ് സർവവും നിലനിൽക്കുന്നത്. എന്റെ അറിവും അറിവില്ലായ്മയെല്ലാം അതിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു. അപ്പോൾ അത് അവിദിതം, അറിയപ്പെടാത്തതെന്ന് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? വിജ്ഞാന അപേക്ഷം, ഈ അറിവില്ലായ്മയും വിജ്ഞാനത്തെ അപേക്ഷിച്ചാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞത് വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നതല്ല. അറിവില്ലായ്മ വിജ്ഞാനത്തെ അപേക്ഷിച്ച, ഇത് പല സന്ദർഭങ്ങളിൽ നമ്മൾ പല രീതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇരുട്ടിനെക്കുറിച്ച് നമുക്ക് അറിവുണ്ടെങ്കിൽ ആ അറിവ് വെളിച്ചത്തെ അപേക്ഷിച്ച് ഉണ്ടാവും. ഇവിടെ നമ്മൾ നിഴല് കാണുന്നുണ്ടെങ്കിൽ വെളിച്ചമുള്ളതുകൊണ്ടോ, വെളിച്ചമില്ലെങ്കിൽ നമുക്ക് നിഴലിനെ കാണാനൊക്കെ തോന്നും, ഇരുട്ടിന്റെ അനുഭവം ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ കണ്ണു തുറന്ന് നോക്കുന്നു, പുറമേ വെളിച്ചം കാണുന്നു. ആ വെളിച്ചത്തിൽ കാണുന്ന നിഴൽ അത് തന്നെയാണ് ഇരുട്ട്. വെളിച്ചമില്ലാതെ എങ്ങനെ ആ നിഴലിനെ കാണാൻ പറ്റും? അപ്പൊ ഇരുട്ടിനെ കുറിച്ച് നമ്മൾക്ക് അറിവുണ്ടാകണമെങ്കിൽ വെളിച്ചത്തെക്കുറിച്ചുള്ള അറിവുണ്ടായാലേ തീരും, അല്ലാതെ പറ്റത്തില്ല. ചെറിയ ചോദ്യം, കണ്ണടച്ച് കഴിയുന്നു, കണ്ണടച്ചാൽ വെളിച്ചമില്ലല്ലോ, പക്ഷെ കണ്ണടച്ചാൽ ഇരുട്ടാണല്ലോ, അല്ലെങ്കിൽ അന്ധൻ. അന്ധനെ സംബന്ധിച്ച് വെളിച്ചമേ ഇല്ല. അയാളെ ചോദിച്ചാൽ എന്ത് പറയും? അയാളുടെ അനുഭവമാണ് ഇരുളെന്ന് പറയും. വെളിച്ചമില്ലായ്മ, അതിനാണ് നമ്മൾ ഇരുളെന്ന് പറയുന്നത്. വെളിച്ചമില്ലാതെയും ഇരുളിന്റെ അനുഭവം ഉണ്ടാകാമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാം. അവിടെയും വെളിച്ചമുണ്ട്, ഇവിടെ കണ്ണടച്ചു കഴിഞ്ഞാൽ മനസ്സിന്റെ വെളിച്ചമുണ്ട്. ഉള്ളിൽ കണ്ണിന്റെ വെളിച്ചമുണ്ട്, പുറമേ വന്നില്ലെങ്കിലും ഉള്ളിൽ മനസ്സിന്റെ വെളിച്ചമുണ്ട്. അത് ബാഹ്യമായ ഭൗതികമായ പ്രകാശമല്ല, പക്ഷേ എന്നാലും അതൊരു വെളിച്ചമാണ്, ഉള്ളിലെ വെളിച്ചം. ചുരുക്കത്തിൽ വെളിച്ചത്തെ ആശ്രയിച്ചേ ഇരുട്ട് വെളിപ്പെടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ സാധാരണ പറയാറുണ്ട്, നീ ആത്മാവിനെ അറിയുമോ, ആത്മാവിനെ കുറിച്ച് ബോധമുണ്ടോ എന്ന് ചോദിച്ചാൽ പറയില്ല, എനിക്ക് ബോധമില്ല, ഞാൻ ആത്മാവിനെ അറിയുന്നില്ല, അറിയാൻ വേണ്ടി ശ്രമിക്കുകയാണ്, നാളെ അതിനെ അറിയും. അപ്പൊ ഇത് എനിക്ക് ആത്മാവിനെ കുറിച്ച് അറിവില്ല, ഞാൻ ആത്മാവിനെ സംബന്ധിച്ച് അജ്ഞനാണ്. ഇനി ഞാനതിനെ അറിയാൻ ശ്രമിച്ചാൽ ഇതെന്റെ സ്വരൂപമായിരിക്കുന്നതുകൊണ്ട് ഇതിനെ എനിക്കറിയാൻ കഴിയത്തില്ല. അങ്ങനെ അറിയാൻ കഴിയാതിരിക്കുന്നത് ഏതാണ്? ആത്മാവ്. ആത്മാവ് ഒഴികെ ബാക്കി സർവ്വതും അറിവിന് വിഷയമാകുന്നുണ്ട്, അത് അറിവിന് വിഷയമാകുന്നില്ല. അപ്പൊ ആത്മാവിനെ കുറിച്ച് അങ്ങനെ ഒരു ധാരണയിൽ ചെന്ന് എത്താം. ഒരിക്കലും അത് വെളിപ്പെടാത്തതെന്ന്, അങ്ങനെ ഒരു ധാരണ ഒരുവന്റെ മനസ്സിൽ വരാൻ പാടില്ല. അങ്ങനെ പറയാറുണ്ട്, അത് അറിവിന് വിഷയമല്ല എന്ന് പറയാറുണ്ടെങ്കിലും ആ പറയുന്നത് നമ്മൾ ധരിക്കുന്ന തരത്തിലല്ല. അജ്ഞത അല്ല, അജ്ഞേയം അല്ല. ആത്മാവിനിവിടെ അജ്ഞേയമായിട്ടല്ല പറയുന്നത്, അത് വെളിപ്പെടുത്താൻ വേണ്ടി പറയുക. എന്തുകൊണ്ട്? അത് നിത്യപ്രകാശ സ്വരൂപമാണ്, അപരോക്ഷ സ്വരൂപമാണ്. അതിനെ അജ്ഞേയകോടിയിൽപ്പെടുത്താൻ പറ്റത്തില്ല. എങ്ങനെയാണോ അതിനെ ജ്ഞേയകോടിയിൽപ്പെടുത്താൻ കഴിയാത്തത്? രണ്ട് തലമാണ് ഒരു ജീവന്റെ അനുഭവത്തിന്റെ. രണ്ട് തലം, ഒരു തലം ജ്ഞേയകോടി, ഒരുപാട് വിഷയങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അതോടൊപ്പം ചേർന്ന് നിൽക്കുന്നു അജ്ഞേയകോടി, നിഴലും വെളിച്ചവും കൂടി. ഇവിടെ പറയുന്നതിന്റെ താല്പര്യമാണ്, അജ്ഞേയകോടി ആയാലും ശരി അജ്ഞേയകോടി ആയാലും ശരി അവിടെ വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നുണ്ട്. വിജ്ഞാനത്തെ അപേക്ഷിക്കുന്ന ഒന്ന് അല്ല നിന്റെ സ്വരൂപം. സ്വരൂപം വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല. തത് വിജ്ഞാനാപേക്ഷം, അജ്ഞേയകോടിയും വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അവിദിത വിജ്ഞാനായ ഹി ലോകപ്രവൃത്തി. ഈ മനുഷ്യന്റെ ബുദ്ധിയുടെ പ്രവർത്തനം മുഴുവൻ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വന്നാലും സ്വപ്നത്തിലേക്ക് പോയാലും, ജാഗ്രത സ്വപ്നം എന്ന് പറയുന്ന രണ്ടും ഇതെന്താണ്? കേവലം ബുദ്ധിയുടെ പ്രവൃത്തി, അല്ലെങ്കിൽ മനസ്സിന്റെ പ്രവൃത്തി. മനസ്സ് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു? മറ മാറ്റി ഓരോന്നിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അതാണ് ജാഗ്രത എന്ന് പറയുന്നത്. അറിവില്ലായ്മയും നശിപ്പിച്ച് അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അതാണ് അവിദിത വിജ്ഞാനം എന്ന് പറയുന്നത്. വിദിതമല്ലാത്തതിനെ വെളിപ്പെടുത്തുന്നു മനസ്സ്, ഇതാണ് മനസ്സിന്റെ പ്രവൃത്തി. അപ്പം വിദിതമല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഉടനെ ഉടനെ ഒരു വിജ്ഞാന അപേക്ഷ വരും, എന്നുവെച്ചാൽ ജ്ഞാനത്തിന്റെ ഒരു ആശ്രയത്തിൽ അല്ലെങ്കിൽ ആ ജീവന് ജ്ഞാനത്തെ സംബന്ധിച്ചുള്ള ഒരു ഇച്ഛയുണ്ടാവും, അതറിയണം. അങ്ങനെയാണ് അവിദിത വിജ്ഞാനം എന്ന് പറയുന്നത്. ഇന്നലെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിങ്ങനെ ചകഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതെന്താണ്, ഇതെന്താണ്, അതാരാണ്, ഇതാരാണ്, ഇങ്ങനെ മനസ്സ് നിരന്തരം. അതിനെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായും ബോധവാന്മാരല്ല, പക്ഷെ മനസ്സിങ്ങനെ ഉഴറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സ് നിരന്തരം ഈ അറിവില്ലായ്മയുടെ അജ്ഞാനത്തിന്റെ തിരശീലയെ മാറ്റിയിട്ട് സദാപ്രകാശത്തെ അതുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ജാഗ്രത സ്വപ്നം. അപ്പൊ അവിടെ എന്തു വരുന്നു? വിജ്ഞാനാപേക്ഷ. ജീവന് ആ ജ്ഞാനത്തിനോടുള്ള ഒരു ആഗ്രഹം, ഒരു കാമന, അത് ജീവനിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിലൂടെ ജീവൻ നിരന്തരം വിഷയങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അജ്ഞാനവും വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നു. അതുകൊണ്ട് ആത്മാവ് അവിദിതമല്ല. അജ്ഞാനം വിജ്ഞാനത്തെ അപേക്ഷിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വെളിച്ചം ഇരുട്ടിനെ, ഇരുട്ട് വെളിച്ചത്തെ അപേക്ഷിച്ച് എന്ത് സംഭവിക്കും? എപ്പോഴെങ്കിലും ഇരുട്ട് വെളിച്ചത്തെ അപേക്ഷിക്കുകയാണ് എന്ന് വന്നാൽ ഇരുട്ട് നശിച്ചു. അതുപോലെ ഉള്ളിലിരിക്കുന്ന ഈ അജ്ഞാനം എപ്പോഴെങ്കിലും വിജ്ഞാനത്തെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതങ്ങ് നശിച്ചു എന്ന് പറഞ്ഞാൽ അറിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അറിവില്ലായ്മ നശിച്ചു. അതാണ് നമ്മുടെ അനുഭവത്തിൽ എപ്പോഴും കാണുന്നത്. ഞാൻ ഇതിനെ അറിയാതിരുന്നു, ഞാൻ പുസ്തകത്തെ അറിയാതിരുന്നു, ഇപ്പോൾ അറിഞ്ഞു, ഉടൻ ആ അറിവില്ലായ്മ പോയി, അറിവില്ലായ്മ നശിച്ചു. അതാണ് അജ്ഞാനം നശിച്ചു എന്ന് പറയുന്നത്. അവിദിതമായിരിക്കുന്നത് പ്രതിക്ഷണം നശിച്ചുകൊണ്ടേയിരിക്കുന്നു. ആത്മാവ് അവിദിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അത് പ്രതിക്ഷണം നശിക്കുന്നതാണ്, അല്ലെങ്കിൽ ജ്ഞാനം കൊണ്ട് അത് പ്രതിക്ഷണം നശിക്കാൻ സാധ്യതയുള്ളതാണെന്ന് വരും. അതാണ് ആത്മാവ്. അതുകൊണ്ട് അത് അറിവിന് വിഷയമല്ല എന്നുള്ളത് നമ്മൾ ധരിക്കും പോലെ അല്ല, ധരിച്ചിരുന്നത് പോലെ അല്ല മനസ്സിലാക്കേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അത് അവിദിതമല്ല, അജ്ഞാതമല്ല, ആത്മാവ് അജ്ഞേയമല്ല. അജ്ഞേയവാദം എന്ന് പറഞ്ഞൊരു ചിന്താഗതി തന്നെയാണ്. അതങ്ങനെയല്ല, ആത്മാവിനെ സംബന്ധിച്ചത് ശരിയല്ല. അത് നമ്മുടെ അനുഭവത്തിൽ നിരക്കുന്ന കാര്യമല്ല. ശരി, അങ്ങനെയാണെന്ന് പറഞ്ഞാലോ? പ്രതിക്ഷണം വിജ്ഞാനം നമ്മുടെ ഉള്ളിൽ മാറിക്കൊണ്ടേയിരിക്കും. ഓരോ മാറ്റത്തിലും അജ്ഞാനത്തെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ വിജ്ഞാനത്തിന്റെ പ്രകാശം, അവിടെ അജ്ഞാനത്തിന്റെ നാശം, രണ്ടു പേരെ തിരിക്കാൻ വയ്യ. ഇത് തന്നെ ആത്മാവെന്ന് പറഞ്ഞാലോ? ഇല്ല. കാരണം ആ വിജ്ഞാനം പ്രതിക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഉള്ളിൽ, അതേസമയം അജ്ഞാനം നശിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കവിടെ ഒരു പരിണാമം അനുഭവവേദ്യമാണ്. ഇതിനെ ഞാൻ അറിയാതിരുന്നു, അറിഞ്ഞു, ഇങ്ങനെ ഒരു പരിണാമം. അറിവില്ലായ്മയുടെ നാശവും അറിവിന്റെ ജനനവും, ഇത് രണ്ടും നമുക്ക് അനുഭവമാണ്. ഇങ്ങനെ മാറിയും മറിഞ്ഞു ഇരിക്കുന്ന ഇത് ആത്മവാദം വഴിയില്ല. സ്വസ്വരൂപത്തെക്കുറിച്ച് അങ്ങനെയല്ല ധരിക്കുന്നത്. സ്വസ്വരൂപത്തിൽ വാസ്തവത്തിൽ അങ്ങനെയൊരു മാറ്റം നമുക്ക് അനുഭവപ്പെടുന്നില്ല. സ്വരൂപം സദാ നിശ്ചലമായി തന്നെ ഇരിക്കുന്നു. അവിടെ ഈ പറയുന്ന അവിദ്യത വിജ്ഞാനം സംഭവിക്കുന്നില്ല. അതിനെ സംബന്ധിച്ചല്ല സംഭവിക്കുന്നത്, മറിച്ച് അതിനെ ആശ്രയിച്ചാണ്. അടുത്തിന് ഭാഷകാരനും പറയും, സ്വസ്വരൂപത്തെ ആശ്രയിച്ചത് സംഭവിക്കുന്നു. സ്വസ്വരൂപത്തിനല്ല അത് സംഭവിക്കുന്നു. അസ്വസ്വരൂപമോ അത് മാറ്റമില്ലാതിരിക്കുന്നു. ആകാശം നിശ്ചലമായിരിക്കുന്നു. നിശ്ചലമായിരിക്കുന്ന ആകാശത്തിൽ ചലനങ്ങൾ സംഭവിക്കുന്നു. വായുവിന്റെ ചലനം, മേഘങ്ങളുടെ ചലനം, ഗ്രഹങ്ങളുടെ ചലനം, ഇതെല്ലാം ആകാശത്തിൽ സംഭവിക്കുന്നു. അതുപോലെ സ്വസ്വരൂപത്തിൽ സംഭവിക്കുന്ന ചലനങ്ങളാണ് ഈ അവിദിത വിജ്ഞാനം എന്ന് പറയുന്നത്. അജ്ഞാനം, അതിന്റെ വിജ്ഞാനം, അജ്ഞാനത്തിന്റെ നാശം, വിജ്ഞാനത്തിന്റെ പ്രകാശിക്കൽ, എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത് രണ്ടും ഒരുപോലെ അല്ല. അതുകൊണ്ട് ആത്മാവിനെ സംബന്ധിച്ച് അത് അറിയപ്പെടാത്തതാണെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ്. അവിദ്യത വിജ്ഞാനായ ഹി ലോകപ്രവൃത്തി. ലോകപ്രവൃത്തി എന്ന് പറയുന്നത് ജീവന്റെ പ്രവൃത്തി. ലോകം എന്ന് പറഞ്ഞാൽ ജീവൻ, മനസ്സും ബുദ്ധിയും കർണങ്ങളും അഹംബോധവും ചേർന്നതാണ് ജീവൻ. ജീവന്റെ പ്രവൃത്തി എന്ന് പറയുന്ന ആന്തരികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനസ്സിന്റെ പരിണാമം, അജ്ഞാനനാശവും വിജ്ഞാനസ്ഫുരണവും ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുക. വിഷയങ്ങളെ ആശ്രയിച്ച്, ബാഹ്യമായ വിഷയങ്ങളെ ആശ്രയിച്ച് അല്ലെങ്കിൽ ആന്തരികമായ വിഷയങ്ങളെ ആശ്രയിച്ച്, ഇതിനാണ് ലോകപ്രവൃത്തി എന്ന് പറയുന്നത്. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെ രണ്ടിനും ഒരേ സ്ഥാനമാണ്, വിദിതവും അവിദിതവും.